നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
SBS മലയാളത്തിൽ ഇന്ന് നമുക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കാം, നല്ല സിനിമയെക്കുറിച്ച്. മലയാള സിനിമയെ കഴിഞ്ഞ കുറച്ചു കാലമായി ലോക സിനിമയുടെ നിറുകയിൽ പിടിച്ചു നിർത്തുന്ന സംവിധായകനാണ് ഡോക്ടർ ബിജു. കഴിഞ്ഞ 16 വർഷമായി അദ്ദേഹത്തിൻ്റെ 11 ചിത്രങ്ങൾ നിരവധി രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ മലയാളത്തിൽ ഒരു മുഖ്യധാരാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു പ്രമുഖ സംവിധായകൻ എന്ന രീതിയിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും ലഭിക്കുന്നുണ്ടോ? മെൽബൺ ഇന്ത്യൻ ചലച്ചിത്രമേളയിൽ അദ്ദേഹത്തിൻ്റെ ഓറഞ്ച് മരങ്ങളുടെ വീട് എന്ന ചിത്രം പ്രദർശനത്തിനെത്തുമ്പോൾ ഡോക്ടർ ബിജു SBS മലയാളത്തിനൊപ്പം അതിഥിയായി ചേരുകയാണ്. ഓറഞ്ച് മരങ്ങളുടെ വീടിനെക്കുറിച്ചും ഒപ്പം മലയാള സിനിമയെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ അതിലേക്കാണ് ഇനി പോകുന്നത്. SBS മലയാളത്തിൻ്റെ ഈ പോഡ്കാസ്റ്റ് ശ്രോതാക്കൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ പോഡ്കാസ്റ്റുകൾക്കായി SBS മലയാളം പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, SBS റേഡിയോ ആപ്പ്, സ്പോട്ടിഫൈ തുടങ്ങി നിരവധി പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. SBS മലയാളം പോഡ്കാസ്റ്റുകൾ സ്ഥിരമായി കേൾക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദി ജു ശിവദാസ്. നമസ്കാരം ഡോക്ടർ ബിജു, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഡോക്ടർ ബിജു, ഇപ്പോൾ കഴിഞ്ഞ 16 വർഷമായി താങ്കളും താങ്കളുടെ സിനിമകളും ലോകത്തിലെ എല്ലാ പ്രമുഖ ചലച്ചിത്രമേളകളിലേക്കും പോവുകയാണ്. പക്ഷേ ഇപ്പോൾ കോവിഡ് തുടങ്ങിയ ശേഷം ഒരുപക്ഷെ സംവിധായകനില്ലാതെ ചിത്രം മാത്രമായിട്ടാണ് യാത്ര ചെയ്യുന്നത് തോന്നുന്നു, അല്ലേ?
അതെ അതെ അതെ. ഇപ്പൊ കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് പല ചലച്ചിത്രമേളകളിലും സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്, പലയിടത്തും വിർച്വലായിട്ടും അല്ലാതെയും ഒക്കെ നടക്കുന്നുണ്ട്, രണ്ട് രീതിയിലൊക്കെ നടന്നു വരുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഈ പഴയതുപോലെ ഫിലിം മേക്കേഴ്സ് നേരിട്ട് അറ്റൻഡ് ചെയ്തുള്ള ചലച്ചിത്രമേളകൾ വളരെ കുറയുന്നുണ്ട്. അപ്പോ സിനിമ കാണിക്കുന്നുണ്ട്, സിനിമകൾ കൂടുതൽ കാണികളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ് ഈ സമയത്ത് പ്രത്യേകിച്ചും. പക്ഷെ നമുക്ക് മിസ്സാവുന്നത് ഈ ഇത്തരത്തിലുള്ള മേളകളിലുള്ള ഒരു നേരിട്ടുള്ള ഒരു പ്രാതിനിധ്യവും അവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സ് അവരുമായിട്ടുള്ള ഒരു പരിചയപ്പെട്ടത്, അവരുടെ സിനിമകൾ കാണാനുള്ള അവസരം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മിസ്സാവുന്നുമുണ്ട് ഈ കൂട്ടത്തിൽ.
എന്തായാലും ഓറഞ്ച് മരങ്ങളുടെ വീട് മെൽബണിൽ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് അതേക്കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ പ്രവാസി മലയാളി, ഓസ്ട്രേലിയൻ മലയാളികളെയോ അല്ലെങ്കിൽ പ്രവാസി മലയാളികളെയെല്ലാം സ്പർശിക്കുന്നൊരു ചിത്രമാണ്. പ്രവാസി മലയാളികൾ നേരിട്ട് അനുഭവിക്കുന്ന പലതരത്തിലുള്ള ചിന്തകളും ദൃശ്യങ്ങളും വാചകങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ ഉണ്ട്, ഒരുപക്ഷെ മറുഭാഗത്തു നിന്നാണ് സിനിമ പറയുന്നതെങ്കിൽ പോലും. അപ്പം ഇനിയും ഈ സിനിമ കാണാനിരിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ഓറഞ്ച് മരങ്ങളുടെ വീട് എന്ന് താങ്കളുടെ തന്നെ വാക്കുകളിൽ ഒന്ന് പറയാമോ?
ഓറഞ്ച് പഴങ്ങൾ ശരിക്കും അതൊരു 3 ജനറേഷനിലുള്ള ആളുകളുടെ, 3 തലമുറയിലുള്ള ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് അത്. പ്രധാനമായിട്ടും മുത്തച്ഛനായി അഭിനയിക്കുന്ന നെടുമുടി വേണുവിന്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ പോലും മുത്തച്ഛൻ, മകൻ, അച്ഛൻ, മകൻ, മകന്റെ മകൻ, കൊച്ചുമകൻ, അങ്ങനെ ഒരു 3 പേരുടെ ഒരു തോട്ട് പ്രോസസ്സിലാണ് ആ സിനിമ പോകുന്നത്. 3 പേർക്കും 3 തരത്തിലുള്ള ചിന്തകളും അവരുടെ ലൈഫുമാണ്. പക്ഷെ അതിന് മുത്തച്ഛനും ചെറുമകനും തമ്മിലുള്ള ഒരു ബന്ധവും അവരുടെ നൊസ്റ്റാൾജിയും ഒക്കെയാണ് പടത്തിന്റെ ഒരു പ്രധാന പ്രമേയം. അതിനിടയിൽ പെട്ടുപോകുന്ന മകനാണ് ശരിക്കും നമുക്ക് പുറത്ത് ജീവിക്കുന്ന ഒരാളെ എന്നറിയ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു പുതിയ ജീവിത രീതികളും ജീവിത രീതികളും അച്ഛൻ അതിനോട് മാറി നിന്നുള്ള നാട്ടുപുറത്തെ ഒരു ജീവിത രീതികളും ഒക്കെ തമ്മിലുള്ള നമുക്ക് മുൻപ് തന്നെ അത്തരത്തിലുള്ള നൊസ്റ്റാൾജികൾ പലപ്പോഴും പല സിനിമകളിലും വന്നിട്ടുള്ളതൊക്കെ തന്നെയാണെങ്കിലും ഇതിൽ അത്തരത്തിലല്ല വരുന്നത്. ഇതിൽ ഒരു ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, 60 വയസ്സിന് മുകളിലുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം കൊച്ചുമകനോടൊപ്പം ഒരു യാത്ര ആസ്വദിക്കുന്നതിന്റെ ഒരു സിനിമയാണ്. അപ്പൊ ഇങ്ങനെ 3 തലമുറയിൽപ്പെട്ട ആളുകളുടെ ഒരു ചിന്താധാരയിലൂടെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നത്.
തീർച്ചയായും. അതിപ്പോൾ പ്രവാസികളുടെ ചിന്തകളും മറ്റും കാണിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ഒരു പ്രവാസി മലയാളികളെ കുറിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ് അത് ഈ ചിത്രത്തിലും വന്നില്ലേ എന്നും സംശയം തോന്നിയിരുന്നു. ബോധപൂർവം ഉണ്ടാക്കിയൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണോ അത്?
അല്ല, അതൊരു ഇതിനകത്ത് അതായത് ഒരു ക്യാരക്ടർ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ തിരക്കിട്ട ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു എഞ്ചിനീയർ ആണ്. അതായത് ജോലി സംബന്ധമായ തിരക്കുകളിൽ അച്ഛനെ നിരന്തരം സന്ദർശിക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം ആ സ്റ്റീരിയോ ടൈപ്പ് സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛൻ എന്ന് പറയുമ്പോൾ ആ സ്റ്റീരിയോ ടൈപ്പിംഗ് വരുന്നു എന്നുള്ളൊരു വസ്തു തന്നെയാണ്. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഘടകമായതുകൊണ്ടാണ്. പക്ഷെ അത്ര സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ഒരു NRI എന്നുള്ളത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
തീർച്ചയായും. ഇതിലിപ്പം താങ്കൾ ആദ്യം തന്നെ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഇൻഡോ ചൈന കോ പ്രൊഡക്ഷൻ എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്, എന്തായിരുന്നു അത് യഥാർത്ഥത്തിൽ ഇൻഡോ ചൈന കോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്?
അതിലെ തുടക്ക സമയം തൊട്ട് തന്നെ അതിന്റെ ചൈനയിൽ നിന്നൊരു പ്രൊഡക്ഷൻ പാർട്ടി ഉണ്ടായിരുന്നു. അതായത് ചൈനയിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ മറ്റു കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് തുടക്കത്തിൽ ആരംഭിച്ചത്. അപ്പൊ തുടക്കത്തിൽ അവരുടെ ചൈനയുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. അവരുടെ വരികയും അതി ഷെഡ്യൂളിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ പിന്നീട് അതിന്റെ ഒരു ചൈനയിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊന്നും പിന്നീട് ഈ കോവിഡിന്റെ ഒരു പ്രശ്നം വന്നതിന് ശേഷവും മാത്രമല്ല ഒരു ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളുടെ ഒരു പ്രശ്നമൊക്കെ വന്നതോടുകൂടി ഇന്ത്യൻ സിനിമകളുടെ ഒരു റിലീസിനുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു സ്ലോഡൌൺ വന്നിട്ടുണ്ട് ചൈനയിൽ. അപ്പൊ അത് കാരണം അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനോ ചൈനയിലെ പ്രദർശനങ്ങളോ ഒക്കെ ഇപ്പോ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ താങ്കൾ ഈ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ, ഇൻഡോ ചൈന കോപ്പറേഷൻ പ്രഖ്യാപിക്കുമ്പോൾ പോലും ഒരു ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം നിൽക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു അപ്പോഴും. താങ്കളുടെ ഒരു ഒരു പ്രഖ്യാപനം, രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു അതിനെതിരെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങൾക്കും അത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾക്കും എതിരെയുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു അന്ന് ആദ്യമായി ഇൻഡോ ചൈന കോപ്പറേഷൻ താങ്കൾ പ്രഖ്യാപിച്ചത്?
അതെ അതെ അതെ. ആ സമയത്ത് നമ്മളൊരു പോസ്റ്റർ പോലും ഇറക്കിയിരുന്നു, നോട്ട് വാർ ലവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ കൂടി ഇറക്കിയിരുന്നു. യുദ്ധമല്ല, യുദ്ധമോ ബഹിഷ്കരണമോ അല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള കലയിലൂടെയുള്ള ഒരു സഹകരണമാണ്. ഈ കല എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ്. അതിലൂടെ പല തരത്തിലുള്ള രാഷ്ട്രീയമായ സമവാക്യങ്ങളിലേക്കും ഒക്കെ നയിക്കാൻ പറ്റും. അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാവണം കല എന്നുള്ള തരത്തിൽ തന്നെയാണത് ആ സമയത്ത് അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും അതിന്റെ മുന്നോട്ടുള്ള പോക്കുകൾ നടത്തുകയും ഒക്കെ ചെയ്തത്.
പക്ഷെ താങ്കൾ ഈ 15-16 വർഷമായി പറയുന്ന എല്ലാ സിനിമകളിലും വ്യക്തമായൊരു രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ ഉൾപ്പെടെയുള്ള സിനിമാ സംവിധായകരോ കുറച്ച് എഴുത്തുകാരോ പ്രാസംഗികരോ ഒക്കെ പറയുന്ന ആ രാഷ്ട്രീയം കേരളവും മലയാളിയും മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അത് തിരിച്ചറിയാൻ താങ്കൾ ശ്രമിക്കാറുണ്ടോ?
കേരളം കേരളത്തിൽ അത്തരത്തിലൊരു മനസ്സിലാക്കലുണ്ടായിട്ടുള്ളവർ വളരെ ന്യൂനപക്ഷത്തിന് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊതുവേ നമ്മൾ എപ്പോഴും കേരളം നമ്മൾ പല കാര്യത്തിലും മുന്നിലാണ് എന്നൊക്കെ നമ്മൾ സ്വയം അവകാശപ്പെടുകയും സിനിമയുടെ കാര്യത്തിലോ കലയുടെ കാര്യത്തിലോ എല്ലാ കാര്യങ്ങളും ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു രീതിയാണ് കേരളത്തിൽ ഉള്ളത്. പക്ഷെ കലയെ തന്നെ അതിൻ്റെ ഒരു ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ, അതിൻ്റെ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ഗ്ലാമർ കച്ചവടം എന്റർടൈൻമെന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ ഒന്ന് ഡീപ്പായിട്ട് രാഷ്ട്രീയമായിട്ട് ആ സിനിമയുടെ ഒരു ഇടപെടലുകൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനോ അത്തരം സിനിമകളെ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വളർച്ച മലയാളത്തിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളേക്ക് സിനിമകൾ കഴിഞ്ഞ 10-16 വർഷമായിട്ട് മറ്റു രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുകയും അവിടെയൊക്കെയുള്ള സിനിമയുടെ കൾച്ചർ മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള സിനിമകളുടെ സപ്പോർട്ട് ഇന്ത്യയിൽ തന്നെയായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിക് സിനിമകളുടെ ഒരു സപ്പോർട്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിക് സിനിമകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനമോ യാതൊരു തരത്തിലുള്ള ഒരു അംഗീകാരമോ ഇല്ലാത്ത ഒരിടം കേരളമാണെന്ന് പറയേണ്ടി വരും. അത് ദുഃഖകരമായ വസ്തുതയാണ്, പക്ഷെ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതാണതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അല്ല, അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മറുവശം കൂടി ഉള്ളത്, ഇപ്പോൾ നമ്മൾ മറ്റ് ഭാഷകളിലുള്ള പലരുമായി, ഇപ്പോൾ ഇന്ത്യയിലുള്ളപ്പം ഞാനിവിടെ SBS ജോലി ചെയ്യുമ്പോൾ SBSലുള്ള മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ എൻ്റെ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് മലയാള സിനിമകൾ കണ്ടു, മലയാള സിനിമകൾ മറ്റ് സിനിമകളെക്കാൾ എന്ത് മികച്ചതാണെന്ന് അവർ പറയാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള മികച്ച സിനിമകൾക്ക് ആ ഒരു അംഗീകാരം മലയാളത്തിൽ കിട്ടുന്നില്ല, പുറത്തു മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണോ താങ്കൾ പറയുന്നത്?
രണ്ട് രീതിയുമുണ്ട്. കാരണം അത് അത്തരത്തിലുള്ള എനിക്കൊന്നും മലയാളത്തിലുള്ള സിനിമകൾ ഇപ്പോൾ കൂടുതൽ ഓൺലൈൻ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാണാൻ ഒരുള്ള സാധ്യതകൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമകൾക്ക്. പക്ഷെ മലയാളത്തെ ദേശീയമായിട്ടോ അന്തർദേശീയമായിട്ടോ പ്രതികരിക്കുന്ന ഒട്ടേറെ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. ആ സിനിമകൾക്ക് ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അംഗീകാരമോ ആ സിനിമകൾ ഈവൻ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇടങ്ങളോ അത്തരത്തിലുള്ള വേദികളോ ഒക്കെ മലയാളത്തിൽ കുറവ് തന്നെയാണ്. അതേസമയം തന്നെ മറിച്ച് അതുമാത്രം അത്തരം സിനിമകൾ നിർമ്മിക്കാനുള്ള എന്തെങ്കിലും ഒരു സാംസ്കാരിക അന്തരീക്ഷവും ഒക്കെ കുറവാണ്. ആരെങ്കിലും ഒക്കെ ഇറങ്ങി പുറപ്പെട്ട അവരുടേതായ പിന്നെ വലിയ ശ്രമങ്ങളിലൂടെയാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും അത്തരം സിനിമകൾ നിർമ്മിക്കുവാനായിട്ട് കേരളത്തിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് മറാത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇപ്പൊ മലയാളത്തിനേക്കാൾ കൂടുതൽ മികച്ച സിനിമകൾ ഉണ്ടാകുന്ന സ്റ്റേറ്റ് മറാത്തി തന്നെയാണ്. മഹാരാഷ്ട്രയിൽ തന്നെയാണ് കൂടുതൽ മികച്ച സിനിമകൾ ഉണ്ടാകുന്നത്. മറാത്തിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളകളിലേക്ക് പോകുന്ന സിനിമകളൊക്കെ കഴിഞ്ഞ ഒരു 5-10 വർഷമായി മറാത്തിയിൽ നിന്ന് ധാരാളം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പക്ഷെ ഗവൺമെന്റിന്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ട്. ഈ പുറത്തു നിന്ന് പോയി ദേശീയ പുരസ്കാരങ്ങൾ, അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്ന സിനിമകൾക്ക് സബ്സിഡി കൊടുക്കുക, അത്തരം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കൊടുക്കുക, അത്തരം സിനിമകൾ ജനങ്ങൾക്ക് കാണുവാനായി തിയേറ്ററുകൾ നിർബന്ധപൂർവ്വം തിയേറ്ററുകൾ അവൈലബിൾ ആക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ അത്തരം സിനിമകൾ അന്താരാഷ്ട്ര ഫിലിം മാർക്കറ്റുകളിൽ മാർക്കറ്റ് ചെയ്യുവാനായിട്ട് ഗവൺമെന്റ് തന്നെ നേരിട്ട് അത്തരം ചലച്ചിത്ര മേളകളിൽ പങ്കെടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പല സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫിലിം പോളിസി ഇറങ്ങിയിട്ടുണ്ട്. ആ ഫിലിം പോളിസിയിൽ നാഷണൽ അവാർഡ് വിന്നേഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ അവാർഡ് വിന്നേഴ്സിന്റെ സിനിമകൾക്ക് ഗ്രാന്റ്, അവർക്ക് അടുത്ത സിനിമകൾ നിർമ്മിക്കുവാനായിട്ടുള്ള മറ്റെല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ നമുക്കൊരു എഴുതി വെച്ചൊരു ഫിലിം പോളിസി പോലും ഇല്ല. അപ്പോൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇഷ്ടംപോലെ സിനിമകൾ ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു പോളിസി ഒന്നും ആവശ്യമില്ല. അവർ ഓരോ പ്രൊഡ്യൂസേഴ്സും ഇൻഡിവിജ്വൽ ആയിട്ട് സിനിമകൾ ഉണ്ടാക്കിക്കോളും എന്നുള്ള ഒരു രീതി സ്വീകരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു.
പക്ഷേ കേരളത്തിലപ്പോൾ ഒരു തരത്തിലുള്ള പിന്തുണകളും താങ്കളെ പോലുള്ള അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് സംവിധായകരല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിന്തുണയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കിട്ടുന്നില്ല എന്നാണോ?
ഇല്ല, ഒരു കാലത്തും കിട്ടിയിരുന്നില്ല, ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റവും നമുക്ക് കേരളത്തിലില്ല. ചലച്ചിത്ര അക്കാദമിയൊക്കെയാണ് അത്തരം സിനിമകൾ ചെയ്യേണ്ടത്. പക്ഷേ ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര മേളകൾ നടത്തുമ്പോൾ പോലും അവിടെ ഒരു ഫിലിം മാർക്കറ്റ് ഇത്രകാലമായിട്ട് ഉണ്ടായിട്ടില്ല. 26 വർഷമായിട്ട് ഒരു ഫിലിം മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് ഫിലിം മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു സംവിധാനം അവരുടെ സിനിമകൾ അവിടെ കൊണ്ടുവരാനും പുറത്തു നിന്ന് വരുന്ന ആളുകൾ അത്തരം സിനിമകൾ കാണുവാനും എടുക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇനി രണ്ട് ഇത്തരത്തിൽ ദേശീയ അവാർഡ് കിട്ടിയ ഒരു സിനിമ പോലും കേരളത്തിൽ റിലീസ് ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. ഗവൺമെന്റ് തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോലും ആ ഗവൺമെന്റ് തിയേറ്ററിൽ പോലും ഇത്തരത്തിലുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമകൾ ഒരു കൃത്യമായ ഒരു സമയത്ത് റിലീസ് ചെയ്യാനായിട്ട് അവർ കൊടുക്കാറില്ല. അവിടെയും കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രമാണ് പ്രദർശിപ്പിക്കാനായിട്ട് മുൻകൈയുള്ളത്. ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ കിട്ടുന്ന സിനിമകൾ അല്ലെങ്കിൽ ദേശീയം അന്തർദേശീയമാകട്ടൊക്കെ പിന്നെ പ്രധാനപ്പെട്ട സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾക്ക് എന്തെങ്കിലും ഗ്രാന്റുകൾ എന്ന് പറയുന്നത് കേരളം ഒരിക്കലും നൽകിയിട്ടില്ല. അപ്പോൾ ഒരു സബ്സിഡി സംവിധാനം കേരളത്തിനില്ല. ഇത്തരത്തിലുള്ള തിയേറ്റർ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം കേരളത്തിലില്ല. ഒരു ടെലിവിഷൻ ചാനലും, മലയാളത്തിലുള്ള ഒരു ടെലിവിഷൻ ചാനലും ഇത്തരത്തിലുള്ള ഒരു സിനിമ ദേശീയ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾ പറയുന്നത് അയ്യോ ഇത് നല്ല സിനിമയാണ് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ എന്നാണ് പറയുന്നത്.
നല്ല സിനിമ ആയതുകൊണ്ട് വേണ്ട എന്നുള്ളത്
ഒരു തരത്തിലുള്ള, അതെ അതെ അതെ, അത് വളരെ കൃത്യമായി അങ്ങനെ തന്നെയാണ് പറയുന്നത്. നല്ല സിനിമയാണ് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുക. തിയേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ തിയേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററുകാർ തന്നെയാണ് പറയുന്നത് അയ്യോ നല്ല സിനിമയല്ലേ, നമ്മൾ അവാർഡ് കിട്ടിയ സിനിമ നമുക്ക് വേണ്ട കേട്ടോ, ആൾക്കാരൊന്നും വരില്ല, ഇത് വേണ്ട. അപ്പൊ ഈ ഒരു കൃത്യമായി ഈ ഒരു കൾച്ചറാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഒരു ദുഃഖകരമായ വസ്തുതയാണത്. യഥാർത്ഥത്തിൽ ഇന്ന് ഉള്ള അവസ്ഥകൾ കഴിഞ്ഞിട്ട് 10-20 വർഷമായിട്ട് ഒരു പക്ഷേ വളരെ മുമ്പ് ഇപ്പൊ അടുഗോഡേഷിന്റെ സിനിമകൾ, അരവിന്ദന്റെ സിനിമകൾ, ആ സമയം സിനിമകൾ അറ്റ്ലീസ്റ്റ് ഈ നമ്മൾ പറയുന്ന പോലെ തിയേറ്ററുകളിൽ ഒരു ഉച്ചപ്പടം എന്നുള്ള രീതിയിലെങ്കിലും റിലീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. ഇപ്പൊ അത്തരത്തിലുള്ള സിനിമകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവർ ഈ പറയുന്ന അതേ മറുപടിയാണ് കൃത്യമായി പറയുന്നത്. നല്ല സിനിമയായതുകൊണ്ട് നമുക്ക് വേണ്ട, നല്ലത് വേണ്ട എന്ന് പറയുന്ന ഒരേ ഒരു ഇടം കേരളമാണ് സിനിമയുടെ കാര്യത്തിൽ.
പക്ഷേ ഈ തിയേറ്ററെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു കാലം കടന്നുപോയി എന്ന് നമുക്ക് ഇനിയെങ്കിലും പറഞ്ഞുകൂടെ? കാരണം OTT പ്ലാറ്റ്ഫോമുകൾ ഇത്രയും സജീവമായപ്പോൾ തിയേറ്ററുകളെ കുറിച്ച് ഇനിയും നമുക്കൊരു പരിവേദനത്തിന്റെ ആവശ്യമുണ്ടോ, അതോ അത് കടന്നുപോയി നല്ല സിനിമകൾ ഇനി നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ സംവിധായകനും എല്ലാ നിർമ്മാതാവിനും അവസരം ഉണ്ടാവുകയല്ലേ ഇപ്പോൾ?
അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് OTT പ്ലാറ്റ്ഫോം സാധ്യമാകുമ്പോഴും ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കണ്ടന്റുകളായിരുന്നു, ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രധാന ചലച്ചിത്ര മേളകളിൽ വന്ന സിനിമകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ഡയറക്ടേഴ്സിന്റെ സിനിമകളൊക്കെയാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്ക് പുറത്ത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലും തുടക്കകാലത്ത് അവർ ആ ഒരു സ്റ്റാൻഡ് ആയിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിക്കോളൂ, ഇപ്പൊ അവർ എടുക്കുന്ന സിനിമകളൊക്കെ തന്നെയും കച്ചവട സിനിമകൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആമസോൺ പ്രൈമും എടുത്തിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സിനിമകളാണ് ആമസോൺ പ്രൈം പൈസ മേടിച്ച് ചെയ്യുന്നത്. മറ്റുള്ള സിനിമകൾ വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ബേസ് തന്നോളൂ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ തരാം എന്നുള്ള മറ്റൊരാണ് ആമസോൺ പ്രൈം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് അതുപോലും ചെയ്യാറില്ല. പിന്നെയുള്ളതെല്ലാം ചെറിയ ചെറിയ OTT പ്ലാറ്റ്ഫോമുകളാണ് ഓരോരോ. ആ OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രശ്നം, അവരൊക്കെയും നിങ്ങൾ സിനിമ തരൂ, സിനിമയ്ക്കായിട്ടൊരു ഒരു പൈസ കൊടുത്ത് എടുക്കുന്ന ഒരു രീതിയില്ല. ആ സിനിമ തരൂ, ഞങ്ങൾ കാണുന്നതിന്റെ ഷെയർ തരാം. ഇപ്പോൾ ഉദാഹരണമായി ഒരു സിനിമ അത്തരത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ചുരുക്കമാണ്. ഇപ്പൊ ഒരു ഓൾവേൾഡ് എടുത്താൽ പോലും കൂടിപ്പോയി 10,000 പേരോ 25,000 പേരോ ഒക്കെയാണ് ആ സിനിമ കാണാനുള്ളത്. അപ്പൊ 25,000 പേരുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ഒരു ഷെയർ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ്. പക്ഷേ എന്താ പറയാ, നമ്മൾ പണ്ടൊക്കെ DVD കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് കിട്ടുന്ന ഒരു കൂടിപ്പോയി 5 ലക്ഷം 10 ലക്ഷം രൂപയാണ് ഒരു സിനിമയ്ക്ക് കിട്ടുക. അപ്പോൾ ഒരു കോടി 1.5 കോടി രൂപയൊക്കെ മുടക്കിയെടുക്കുന്ന അത്തരം സിനിമകൾക്ക്, ചെറിയ സിനിമകൾക്ക് അത് മതിയാവും. ഈ 20 ലക്ഷം രൂപയ്ക്ക് തീർക്കുന്ന സിനിമകൾ, 15 ലക്ഷം രൂപയ്ക്ക് തീർക്കുന്ന സിനിമകളൊക്കെ ഇത്തരം OTTകൾ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഈ പറയുന്നൊരു ഏകദേശം ഒരു 1 കോടി രൂപയ്ക്കകത്ത് തീരുന്ന ആർട്ട് ഹൗസ് സിനിമകൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് നോക്കി തന്നെ ചെയ്യുന്ന അത്തരത്തിൽ കൃത്യമായ സാങ്കേതികതയോടുകൂടി ചെയ്യുന്ന സിനിമകൾക്ക് ഈ ഒരു ഒ ടി പ്ലാറ്റ്ഫോം നമുക്ക് ഇതാവില്ല. അത് ആമസോൺ പ്രൈമോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ പോലെയുള്ള കുറച്ചുകൂടി അന്താരാഷ്ട്ര മാർക്കറ്റുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മാത്രമേ റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവരും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കച്ചവട സിനിമകളാണ്. ഇപ്പൊ ആമസോൺ പ്രൈം നോക്കി നമുക്കറിയാമല്ലോ, സമീപകാലത്ത് വരുന്ന എല്ലാം കച്ചവട സിനിമകൾ തന്നെയാണ്.
അതിൽ പോലും ഒരു ഇന്ത്യൻ വൽക്കരണം ഉണ്ടായിരിക്കുന്നുള്ളതാണ്.
ഉണ്ടല്ലോ, ഇന്ത്യയിൽ വരുമ്പോൾ ഇതിന്റെ ഒക്കെ ഒരു കൾച്ചർ മാറിയാണ്. ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് നമ്മൾ തന്നെ അറിയാം, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇന്ത്യൻ സിനിമയെ വിശേഷിപ്പിക്കുന്ന സോങ് ആൻഡ് ഡാൻസ് സിനിമ. അപ്പൊ ആ സോങ് ആൻഡ് ഡാൻസ് സിനിമയാണ് അവർക്ക് വേണ്ടുന്നത്. അപ്പൊ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോളിവുഡ് കൾച്ചറാണ്. എല്ലാ ഭാഷകളിൽ നിന്നും ഉണ്ടാകുന്ന വ്യത്യസ്തമായ സിനിമകൾ അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ലോകത്തിന് മുമ്പ് അവതരിപ്പിക്കുന്ന ഒരു സോങ് ആൻഡ് ഡാൻസ് കൾച്ചർ തന്നെയാണ്. അപ്പൊ അത്തരം സിനിമകൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
പ്രിയമുള്ള ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിൽ പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ ഡോക്ടർ ബിജുവുമായാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം ദിജു ശിവദാസ്. മലയാള സിനിമാ രംഗത്തെക്കുറിച്ചുള്ള ഡോക്ടർ ബിജുവിന്റെ കാഴ്ചപ്പാടുകൾ തുടരുന്നു. ഇപ്പോൾ ഓറഞ്ച് മരങ്ങളുടെ വീട്ടിലേക്ക് ഒന്നുകൂടെ തിരിച്ചെത്തുകയാണെങ്കിൽ, ഇപ്പോൾ നെടുമുടി വേണുവിന്റെ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ അതിനേക്കാൾ ഏതിനേക്കാളും മികച്ചു നിൽക്കുന്ന പ്രകടനമാണ് ഇതിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രായം, ആ പ്രായത്തിൽ പോലും അദ്ദേഹം കാണിക്കുന്ന എനർജി, അതെല്ലാം അഭിനയത്തിൽ ഒരുമിച്ച് വരുന്നത്. നെടുമുടിയുടെ മാത്രം കാര്യമല്ല, മലയാളത്തിലെ ഏതൊരു നടനെ പോലും താങ്കളുടെ അടുത്തേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു മാറ്റം ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ദ്രൻസ് ആയിക്കോട്ടെ, ഹാസ്യതാരങ്ങളാക്കി ഒതുക്കി നിർത്തപ്പെട്ടിരുന്നവർ പോലും ദേശീയ പുരസ്കാരത്തിലേക്കും രാജ്യാന്തര പുരസ്കാരത്തിലേക്കും വരെ എത്തുന്നുണ്ട്. ഇതിന്റെ ഒരു രഹസ്യം എന്താണ്?
അത് നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ, ഒരു സിനിമ എടുക്കുമ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ആ നിലവിലുള്ള രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ സറ്റിലായിട്ട് ഒരു ആവേശം ചെയ്യുവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ ഒരു ആ സിനിമയുടെ ചുറ്റുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ഒരു ഈ ആക്ടർ ഡയറക്ടർ എന്നുള്ള ഒരു ബന്ധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതനുസരിച്ച് തന്നെ അവരിലുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളെയും നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറൈസേഷനും അത്തരത്തിലുള്ള സറ്റിലായിട്ടുള്ള മൂവ്മെന്റുകളും എനർജിയും ഒക്കെ നമുക്ക് ആ പടത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അത്. അത് അതിൽ എനിക്ക് തോന്നുന്നു ഒരു സംവിധായകനും നടന്മാരും തമ്മിലുള്ള ഒരു റിലേഷൻ, അത് ഒരു നിരന്തരമായി ആ കഥാപാത്രം ആയി മാറാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ്, അതിന്റെ ഓരോ മാനദണ്ഡം എങ്ങനെ വേണമെന്നുള്ള ഡീറ്റെയിലിംഗ് ചർച്ച, അതിലൂടെയൊക്കെ സ്വാഭാവികമായി ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ്.
അല്ല, അതിലൊരു സംശയം തോന്നുന്നു, പലപ്പോഴും മറ്റൊരു സംവിധായകൻ, ഇപ്പോൾ ഒരുപാട് സംവിധായകരുണ്ട്, മറ്റൊരു സംവിധായകർ മറ്റാർക്കും തന്നെ ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു ശൈലീവൽക്കരിക്കപ്പെട്ട ഒരു നടനെ മറ്റൊരു ശൈലിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാകാത്തതാണോ അതോ?
അത് കൃത്യമായി എന്താണെന്ന് അറിയില്ല. നമ്മുടെ മലയാള സിനിമയുടെ ഒരു പ്രശ്നം, ഓരോ ആർട്ടിസ്റ്റും ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ കണ്ടിന്യൂ പോകാനാണ് പല സംവിധായകരും ശ്രമിക്കാറുള്ളത്. ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കാറില്ല, അത് പലപ്പോഴും ആക്ടേഴ്സിനും ശ്രമിക്കാറില്ല, സംവിധായകരും ശ്രമിക്കാറില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അത് മാറാൻ നടൻ തയ്യാറാകുമ്പോഴും അത് മാറ്റാൻ സംവിധായകൻ തയ്യാറാകുമ്പോഴും മാത്രമേ അത്തരത്തിലുള്ള ചേഞ്ചസ് വരികയുള്ളൂ. രണ്ടും പേരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ
എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളൂ, ഒരുപക്ഷെ ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് സിനിമാ രംഗത്തേക്ക് വരുന്ന ഒരുപാട് മലയാളി ചെറുപ്പക്കാർ തന്നെയുണ്ട്, അവർക്ക് വേണ്ടി ഒരു ചോദ്യമാണ്. ഇപ്പം താങ്കൾ എങ്ങും ഒരു അക്കാഡമിയിലും സിനിമ പഠിക്കാതെ, ആരുടെയും അസിസ്റ്റന്റായി പ്രവർത്തിക്കാതെ സിനിമാ രംഗത്തേക്ക് എത്തുകയും 16 വർഷം കൊണ്ട് ഇത്രയധികം സിനിമകൾ ലോക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾ സിനിമ കൺസീവ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ സിനിമ എന്ന സ്വപ്നം കണ്ട് തുടങ്ങി അത് യാഥാർത്ഥ്യമാക്കിയെടുത്തത് എങ്ങനെയാണ്? ആ യാത്ര വളരെ ചുരുക്കിയെന്ന് പറയാൻ കഴിയുകയാണെങ്കിൽ, ഒരുപക്ഷെ പുതുതായി സിനിമയെടുക്കാൻ, സിനിമയെ സ്നേഹിക്കുന്ന, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും ചുരുക്കിയത് പറയുക?
ഞാൻ എൻ്റെ ഒരു സിനിമയുടെ ഒരു സങ്കല്പം വളർത്തിയെടുത്ത ചലച്ചിത്ര മേളകളിലൂടെയാണ്. കേരള ചലച്ചിത്ര മേള തുടങ്ങുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് ചലച്ചിത്ര മേള ഇത് പോയി സിനിമകൾ കാണുകയും പുറത്തു നിന്നുള്ള ഒട്ടേറെ സിനിമകൾ, നമുക്ക് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഒട്ടേറെ സിനിമകൾ കാണുകയും ആ സിനിമകളൊക്കെ ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു എൻ്റർടൈൻമെന്റ് മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ ടൂളാണ്, ഒരു സോഷ്യൽ ടൂളാണ്. അത്തരത്തിൽ ആർട്ടിസ്റ്റായിട്ട് നമുക്ക് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു മീഡിയമാണ് എന്ന് ബോധ്യപ്പെടുന്നത് വളരെ ക്ലാസിക്കായിട്ടുള്ള ഒട്ടേറെ ഫിലിം മാസ്റ്റേഴ്സിന്റെ സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോഴാണ്. അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു സിനിമയുടെ ഒരു സങ്കല്പത്തെ മാറ്റിയത്. ഇതൊരു ആളുകളെ രസിപ്പിക്കുകയല്ല നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അത് നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കാണിയൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എടുക്കുന്നത് എന്ന് പല ഡയറക്ടേഴ്സും പറയാറുണ്ട്. അത് കച്ചവട സിനിമയെ സംബന്ധിച്ച് ശരിയാകാം. പക്ഷെ ആത്യന്തികമായി വേണ്ടുന്നത് നമ്മളുടെ ഒരു സിനിമ എന്താണ് എന്നുള്ളത് പുറത്തിറങ്ങുമ്പോൾ അത് ആ സിനിമയ്ക്കുള്ള ഒരു സിഗ്നേച്ചറാണ്. ആ സിനിമയ്ക്കുള്ള രാഷ്ട്രീയം, അയാളുടെ സാംസ്കാരികമായ കാഴ്ചപ്പാട്, അയാളുടെ സാമൂഹികമായ കാഴ്ചപ്പാട്, ഇതൊക്കെ ആ സിനിമയിൽ പ്രതിഫലിക്കണം. എങ്കിൽ മാത്രമേ ആ സിനിമയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവൂ. ആ രീതിയിൽ ഞാൻ ഈ സിനിമയുടെ ഒരു സങ്കല്പത്തെ ഷേപ്പ് ചെയ്തത് ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങളിലൂടെ സിനിമ കാണുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ അധികം ആലോചിച്ചിട്ടില്ല. കാരണം സിനിമ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ ഒരു സിനിമയുണ്ടെങ്കിൽ ആ സിനിമ എങ്ങനെയാണ് കൺസീവ് ചെയ്യേണ്ടത് എന്ന് നമുക്കാവശ്യമുള്ള രീതിയിൽ അതിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് മാറ്റിവെക്കുക. നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് മാത്രം നമ്മൾ ആലോചിക്കുകയും സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ സാങ്കേതിക പ്രവർത്തകർക്ക് കൊടുക്കുകയും നമ്മുടെ അഭിനേതാക്കൾക്ക് കൊടുക്കുകയും ചെയ്താൽ മതി. അതല്ലാതെ കൃത്യമായി ഇതൊരു ടെക്നോളജി ആയിട്ട് നമ്മൾ ആ സിനിമയല്ല സമീപിക്കേണ്ടത്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. അത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ പല ചലച്ചിത്രങ്ങളിലേക്കും പോകാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അതിന്റെ സാങ്കേതികമായി വളരെ മികച്ച രീതിയിൽ തന്നെ സിനിമ നിർമ്മിക്കണം. പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒരു നോളജ് അതിലേക്ക് ആവരുത്. നമ്മുടെ കൂടുതൽ നമ്മുടെ ഒരു കുറച്ചുകൂടി ഫോക്കസ് നമ്മൾ നമ്മുടെ സിനിമ എങ്ങനെ നമ്മൾ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ സിനിമയെ കൺസീവ് ചെയ്ത് തുടങ്ങിയത്. ആദ്യ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യ സിനിമ ഉണ്ടാവുന്നത്. 5 വർഷത്തിനിടയ്ക്ക് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ എനിക്ക് വരുത്തേണ്ടി വന്നിട്ടില്ല. ഏതാണ്ട് വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എന്താണോ കറക്ഷൻ ചോദിച്ചാൽ, ഞാൻ ആദ്യം എഴുതി വെച്ച സ്ക്രിപ്റ്റ് വളരെ സമ്പൂർണ്ണമായ ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. അത് തന്നെയാണ് 5 വർഷം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ അതിനുശേഷം പിന്നീട് നിരന്തരമായിട്ട് സിനിമകൾ ഉണ്ടായി എന്നുള്ളതാണ്.
തീർച്ചയായും ഒരുപക്ഷെ ഈ വാക്കുകൾ ഒരുപാട് പേർക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഓറഞ്ച് മരങ്ങളുടെ വീട് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ സൗജന്യമായി 30 ഓഗസ്റ്റ് കാണാൻ കഴിയും. മെൽബൺ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് IFM വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാവർക്കും കാണാൻ കഴിയുന്നതായിരിക്കും. എല്ലാവരും ചിത്രം കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ ബിജു ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന്.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.